ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகோபனிஷத் பத்தாம் மந்திரம். நதத்ர சூரியோ பாதி ந சந்திர தாரகம் தேமா வித்திதோ பாந்தி குதோயமக்னி தமேவ பாந்தம் அனுபாதி சர்வம் தஸ்ய பாசா சர்வமிதம் விபாதி. யத ஏவ ததேவ பிரம்ம பாதி ச விபாதி ச தஸ்ய பாசா சர்வமிதம் விபாதி தமேவ பாந்தம் அனுபாதி. அதனை வியாக்கியானிக்கணும். யத ஏவ யதா ஜல உன்முகாதி அக்னி சம்யோகாத் அக்னிம் தஹந்தம் அனுதஹதி ந சதஹத் தத்வத் தஸ்யவ பாசா தீப்த்யா சர்வமிதம் சூர்யாதி ஜகத் விபாதி. சர்வ ஜகத்தும் ஏற்றும் பிரத்யட்சமாயிருக்கின்ற பிரகடமாயிருக்கின்ற சூரியனில் தொடங்கி ஒரு ஜீவன் இந்திரிய வைத்தியமாயிருக்கின்ற சர்வப்பிரபஞ்சமும் தஸ்யோ பாசா அதன்ற தீப்தியால் பிரகாசிக்கணும். எதேவம் ததைவ பிரம்மபாதி. அதுகொண்டு எப்படின்னு வாஸ்தவத்தில் பிரகாசிக்கின்றது அது மாத்திரம், அது மாத்திரம் பிரகாசிக்கணும். ச விபாதிச்ச அதேசமயம் அது காரிகதேன விவிதேன பாசா காரிய ரூபத்திலுள்ள பலதரத்திலுள்ள பிரகாசம், காரியரூபத்திலுள்ள பிரகாசம் ஆதித்யன் தொடங்கி அக்னி ഇങ്ങനെ ബാഹ്യമായ എന്തൊക്കെ പ്രകാശങ്ങളുണ്ടോ അതായിട്ട്, എന്നാലത് അതിന്റെ സ്വരൂപത്തിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതഹ തസ്യ ബ്രഹ്മണോ ഭാരൂപത്വം സദോ അവഗമ്യതേ. അതുകൊണ്ടാണ് ആ ബ്രഹ്മം ഭാസ്വരൂപമാണ്, പ്രകാശസ്വരൂപമാണ്, സ്വയം പ്രകാശമാണ് എന്ന് സ്വതോ അവഗമ്യതേ. ജാഗ്രത്തിലും സ്വപ്നത്തിലും അത് പ്രകാശിക്കുന്നു. അത് കൊണ്ട് തന്നെ അത് സുഷുപ്തിയിലും പ്രകാശിക്കുന്നു. സുഷുപ്തിയിൽ ജാഗ്രത്തിലെയും സ്വപ്നത്തിലെയും അനുഭവങ്ങളില്ലെങ്കിലും സുഷുപ്തിയിൽ അത് പ്രകാശിക്കുന്നു. പ്രകാശിക്കുന്നുകൊണ്ട് പറയുന്നത് എന്താണ്? ഞാൻ സുപ്തനായിരിക്കുന്നു. അവിടെ പ്രകാശിപ്പിക്കേണ്ടതായിട്ടൊന്നുമില്ല, എന്നാലും അത് പ്രകാശിക്കുന്നു. സ്വതപ്രകാശം എന്ന് പറയുന്നതാണ്. പ്രകാശിക്കാൻ പ്രകാശിപ്പിക്കാനൊന്നുമില്ലെങ്കിലും പ്രകാശിക്കുന്നു. ഇവിടെ സൂര്യനും ചന്ദ്രനും അഗ്നിയൊക്കെ പ്രകാശിപ്പിക്കുമ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ തന്നെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല. സൂര്യന്റെ പ്രകാശത്തിലൂടെ മറ്റ് പ്രപഞ്ച ഘടകങ്ങളൊക്കെ കാണും. അത് പ്രകാശിപ്പിക്കുന്നതിനോട് ചേർന്ന് ആ പ്രകാശത്തിന് നിൽക്കാൻ പറ്റും. പ്രകാശിപ്പിക്കാനൊന്നുമില്ലാതെ അങ്ങനെ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അഗ്നി ദഹിപ്പിക്കാനൊന്നുമില്ലാതെ നിലനിൽക്കുക അഗ്നിക്ക് സാധ്യമല്ല. അതിന് നിലകളെങ്കിൽ ദഹിപ്പിക്കാൻ എന്തെങ്കിലും വേണം. അതുപോലെ മറ്റ് പ്രകാശങ്ങൾക്കല്ല, പ്രകാശിപ്പിക്കാൻ എന്തെങ്കിലും വേണം, എന്നാലേ അതിന് നിലനിൽപ്പുള്ളൂ. പ്രകാശിപ്പിക്കാനൊന്നുമില്ലെങ്കിലോ പിന്നെ പ്രകാശമില്ല. അഗ്നിക്ക് ദഹിപ്പിക്കേണ്ട ഒന്നില്ലെങ്കിൽ പിന്നെ അഗ്നിയില്ല. ഇതങ്ങനെയല്ല സ്വതഹ, ഇത് സ്വയം പ്രകാശിക്കുന്നു. അതിന് മറ്റൊരു യുക്തിയോടെ പറയുന്നത് എന്താണോ, എന്തുകൊണ്ട് സ്വയം പ്രകാശിക്കുന്നു? കാരണം മറ്റ് ഒന്നിനെയും പ്രകാശിപ്പിക്കാതെ ഇതിനെ നിലനിൽക്കാൻ കഴിയുന്നു. അത് മാത്രമല്ല, മറ്റുള്ള സർവവും ഇതിന്റെ പ്രകാശത്തെ അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ഇതിനെ സ്വയം പ്രകാശം എന്ന് പറയുന്നു. അഗ്നി പ്രകാശിക്കുന്നത് ഇതിന്റെ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ അഗ്നിക്ക് പ്രകാശിക്കാൻ കഴിയത്തില്ല, സൂര്യന് പ്രകാശിക്കാൻ കഴിയത്തില്ല. അത് പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങളുണ്ടായാലും ശരി, ഈ പ്രകാശത്തെ ആശ്രയിച്ചില്ലെങ്കിൽ. അങ്ങനെ സർവ പ്രപഞ്ചത്തിലെ ഓരോ പ്രകാശം ബാഹ്യമായിട്ടുള്ള തേജസ്സുകളും ആന്തരികമായ മനസ്സും ഇന്ദ്രിയങ്ങളും മറ്റും അതെല്ലാം ഇതിനെ ആശ്രയിക്കും. ഇതിനാശ്രയിച്ചിട്ടാണ് അതിന് പ്രകാശം വരുന്നത്. സൂര്യൻ എങ്ങനെയാണ്? ഇതിനെ ആശ്രയിക്കുന്നത്. സൂര്യൻ പ്രകാശിക്കുന്നു, സൂര്യൻ അതിന്റെ ഇന്ധനത്തിൽ നിന്ന് പ്രകാശിക്കുന്നു. പക്ഷേ സൂര്യന്റെ പ്രകാശത്തെ ഗ്രഹിക്കുന്ന ഒരു മനസ്സില്ലെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നില്ല. സൂര്യന്റെ അസ്തിത്വത്തിന് വേറെ പ്രമാണങ്ങളൊന്നുമില്ല. സൂര്യനുണ്ട് എന്ന് അംഗീകരിക്കാൻ കഴിയത്തില്ല. സൂര്യന്റെ പ്രകാശം മനസ്സെന്ന പ്രകാശത്തിന് ആശ്രയിക്കുന്നു. മനസ്സെന്ന പ്രകാശം ഉണ്ടെങ്കിലേ സൂര്യൻ എന്നുള്ള പ്രകാശമുണ്ട്. സുഷുതിയിൽ സൂര്യൻ പ്രകാശിക്കുന്നു. അപ്പൊ അത് മനസ്സിനെ ആശ്രയിക്കുന്നു, മനസ്സോ അതിന്റെ പിന്നിൽ ഉള്ള പ്രകാശത്തെ ആശ്രയിക്കുന്നു. മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ആത്മപ്രകാശം ഇല്ലെങ്കിൽ അത് പ്രകാശിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പരമ്പരയായിട്ട് ഓരോന്നും ഇതിനെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ഇതിനെ സ്വത പ്രകാശം എന്ന് പറയുന്നു. ഈ ആശ്രയങ്ങൾക്കെല്ലാം ഒരു ആശ്രയി അവസാനം വേണം. അതായത് ഇത് പരസ്പരം ആശ്രയിക്കുന്നില്ല. സൂര്യനുണ്ടെങ്കിലേ അഗ്നിക്ക് പ്രകാശിക്കാവൂ, അഗ്നി പ്രകാശിച്ചാലേ സൂര്യൻ പ്രകാശിക്കാവൂ എന്നിങ്ങനെ പരസ്പരം ആശ്രയിക്കുന്നു. സൂര്യൻ പ്രകാശിക്കാതിരുന്നാലും അഗ്നി പ്രകാശിച്ചാവും. അപ്പോൾ പരസ്പര ആശ്രയം കൂടാതെ ഇവ നിലനിൽക്കുന്നു. എന്നാൽ ഇതിന് മറ്റൊരാശ്രയം വേണം. അങ്ങനെ ഇതെല്ലാം പരമമായി ആശ്രയിക്കുന്നു. ഇതിൻ്റെ എല്ലാം ആശ്രയിയായിരിക്കുന്നത് അത് സ്വത ബ്രഹ്മണ ഭാരൂപത്വ സ്വത്വാവഗമ്യത. അതുകൊണ്ട് അതിന് സ്വയം പ്രകാശം എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ സാന്നിധ്യത്തിൽ സർവവും പ്രകാശിക്കുന്നു. പക്ഷെ രണ്ടിൻ്റെയും പ്രകാശത്തിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. അഗ്നിയിലെ ആദിത്യന്റെയും പ്രകാശം അത് ജഡപ്രകാശമാണ്. ജഡപ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലം ചക്ഷുരേന്ദ്രിയം കൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നത്, അതിനാണ് ജഡപ്രകാശം എന്ന് പറയുന്നത്. അഗ്നിയുടെ പ്രകാശവും ആദിത്യന്റെ പ്രകാശവും ചക്ഷുരേന്ദ്രിയം കൊണ്ട് മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ, അല്ലാതെ ഒരു ഇന്ദ്രിയം കൊണ്ട് തന്നെ ഗ്രഹിക്കാൻ പറ്റും. ചക്ഷുരേന്ദ്രിയം തൈജസമാണെങ്കിലും അത് ജഡമാണ്, ജഡഭൂത പരിണാമമാണ് ചക്ഷുരേന്ദ്രിയം. അതുകൊണ്ട് ജഡത്തെക്കൊണ്ട് ഗ്രഹിക്കുന്നു. ജഡത്തെക്കൊണ്ട് ഗ്രഹിക്കുന്നതെല്ലാം ജഡപ്രകാശം. ആ പ്രകാശത്തിന്റെ സ്വഭാവം വേറെയാണ്. ആ പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന് രൂപത്തെ പ്രകാശിപ്പിക്കാൻ പറ്റും. രൂപം അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ രൂപത്തോട് ചേർന്ന് നിൽക്കുന്ന ഗുണങ്ങൾ, പരിണാമം, ആകൃതി, ഇങ്ങനെയുള്ള വിശേഷതകൾ മാത്രമേ അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റൂ. അതാണ് ജഡപ്രകാശത്തിന്റെ പോരായ്മ. പക്ഷെ ചൈതന്യ പ്രകാശം അങ്ങനെയല്ല, അസർവത്തെയും പ്രകാശിപ്പിക്കുന്നു. രൂപത്തെ, രസത്തെ, ഗന്ധത്തെ, സ്പർശത്തെ, പഞ്ചഭൂതങ്ങളെയും അത് പ്രകാശിപ്പിക്കുന്നു. അതാണ് ചൈതന്യ പ്രകാശം. അതുകൊണ്ട് ഒന്നിനെ ചിത് പ്രകാശം, ഒന്നും മറ്റൊന്നിനെ ജഡപ്രകാശം എന്ന് പറയും. അപ്പോൾ സർവപ്രകാശങ്ങൾക്കും ആശ്രയിയായിരിക്കുന്ന ഈ ചിത് പ്രകാശം അത് സർവത്തെയും പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് അതിനെ സ്വതപ്രകാശം എന്ന് പറയുന്നു. മറ്റത് ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ഗുണങ്ങളെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നു. അതെല്ലാം ജഡമായിരിക്കുന്നു. പക്ഷെ അതിന്റെ പിന്നിലിരുന്നുകൊണ്ട് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. അത് അനുഭവമാണ്. അത് സ്വയം പ്രകാശിക്കുന്നതാണ്, അത് മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. ഓരോ ഇന്ദ്രിയങ്ങളും അതാതിന്റെ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നതിനെ ചൈതന്യത്തെ ആശ്രയിക്കുന്നു. ഇല്ലെങ്കിൽ ഉള്ളിൽ ഉണർവില്ലെങ്കിൽ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ ഒരു വിഷയത്തെയും ഗ്രഹിക്കില്ല. ഉദാഹരണം സുഷുപ്തി. അവിടെ എന്താണ്? അത് പ്രവർത്തിക്കാതിരിക്കുന്നു. വിഷയഗ്രഹണമെന്നുള്ള പ്രക്രിയ അവിടെ സംഭവിക്കാതിരിക്കുന്നു. അത് സംഭവിക്കുമ്പോൾ ഈ ചൈതന്യം സർവത്തെയും ഗ്രഹിക്കുന്നു. അങ്ങനെ സർവത്തെയും ഗ്രഹിക്കുന്നതുകൊണ്ടും ഇതിനെ സദാപ്രകാശം എന്ന് പറയുന്നു. നഹി സ്വത വിദ്യമാനം ഭാസനം അന്യസ്യ കടത്തും ശക്നോതി. സ്വയം ഒരു പ്രകാശമില്ലെങ്കിൽ അതിന് മറ്റൊന്നിനെയും പ്രകാശിപ്പിക്കാനും കഴിയത്തില്ല. ബാഹ്യമായി കാണാം, അഗ്നിക്ക് പ്രകാശമുള്ളതുകൊണ്ട് അത് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. മൺപാത്രം അതിന് പ്രകാശമില്ലാതുകൊണ്ട് അതിന് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. ഇരുട്ടിലെടുത്ത് മൺപാത്രം കൊണ്ടുവച്ചാൽ അതിന് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. വിളക്ക് കൊണ്ടുവച്ചാൽ മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. അത് പ്രകാശിക്കുന്നത് കൊണ്ട് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. പക്ഷെ കേവലം രൂപത്തെ മാത്രം പ്രകാശിപ്പിക്കുന്ന അഗ്നി ഇങ്ങനെയാണെങ്കിൽ രൂപരസഗന്ധ സ്പർശങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്നു. ഉള്ളിലിരിക്കുന്ന അറിവ് അത് സ്വയം പ്രകാശമായിരിക്കും. ഘടാദീനാം അന്യ അവഭാസകത്വ അദർശന. പാത്രങ്ങൾക്ക് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. ഭാരൂപാണാം ആദിത്യാദീന തദ്ദർശന. പ്രകാശരൂപികളായ ആദിത്യനും അഗ്നിയും മറ്റും അങ്ങനെ ചെയ്യുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാക്കാം, പ്രകാശമുള്ള ഒന്നിനെ മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ പറ്റും. അപ്പൊ മറ്റ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നത് പ്രകാശിക്കുന്ന ഏകമാണ്. മറ്റ് പ്രകാശങ്ങൾക്ക് സർവഗുണങ്ങളെയും പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ സർവത്തെയും പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന പ്രകാശം ആത്മപ്രകാശം അത് സ്വയം പ്രകാശിക്കുന്നതാണ്. മനസ്സുൾപ്പെടെ സർവത്തെയും പ്രകാശിപ്പിക്കുന്നതാണ്. നത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നിയമാ വിദ്യുതോ ഭാന്തി കുത്തോയമഗ്നിഹി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാഷാ സർവമിതം വിഭാതി. പ്രകാശത്തെ ആശ്രയിച്ച് എങ്ങനെയാണ് ആത്മാവിന്റെ അസ്തിത്വം നിലനിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഏതജ്യോതിഷാൻ ജ്യോതി ബ്രഹ്മ തദൈവ സത്യം പറയുന്നു. ആ ജ്യോതിസ്സുകൾക്കെല്ലാം ജ്യോതിസ്സായിരിക്കുന്ന ബ്രഹ്മം എല്ലാ പ്രകാശങ്ങളെയും പ്രകാശിപ്പിക്കുന്നത്. എല്ലാ പ്രകാശങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രകാശങ്ങളെയും അറിയുന്നത്. പ്രകാശിക്കുക അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നിടത്ത് അറിയുക എന്നുള്ള അർത്ഥമുണ്ട്. അഗ്നി ആദിത്യനെ സംബന്ധിച്ചെല്ലാം പറയുമ്പോൾ അതറിയുന്നില്ല, അതൊന്നും അറിയുന്നില്ല, പ്രകാശിക്കുന്നേ ഉള്ളൂ. പക്ഷെ ആത്മാവിനെ സംബന്ധിച്ച് പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്, അനുഭവിക്കുക, സാക്ഷാത്കരിക്കുക എന്നൊക്കെയാണ് എന്റെ അർത്ഥം. അപ്പൊ സർവപ്രകാശങ്ങളെയും സാക്ഷാത്കരിക്കുന്നവൻ, പ്രകാശത്തിന് അറിയുക എന്ന് പറയുന്നവൻ. അഗ്നിക്ക് ആദിത്യനെ അറിയാൻ കഴിയുന്നില്ല, ആദിത്യന് അഗ്നിയെ അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവിടെയെല്ലാം കേവലം പ്രകാശമേ ഉള്ളൂ. പക്ഷെ ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിലോ അത് ഈ സർവപ്രകാശങ്ങളെയും ഗ്രഹിക്കുന്നു, അത് പ്രകാശിപ്പിക്കുന്നതിനെയും ഗ്രഹിക്കുന്നു, അറിയുന്നു. അറിവിൽ അതെല്ലാം നിലനിൽക്കുന്നു എന്നുള്ളത്. ആത്മാവ് അറിയുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവാകുന്ന അറയിൽ അറിവിൽ ഈ നിലനിൽക്കുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. എത്ര ജ്യോതിഷാം ജ്യോതിഷി, സർവ ജ്യോതിഷുകൾക്കും ജ്യോതിഷായിരിക്കുന്നു. എങ്ങനെയാണോ മണ്ണിൽ മൺപാത്രം നിൽക്കുന്നു എന്ന് പറയുന്നു. പറയുന്നു മൺപാത്രം മണ്ണിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ പാത്രത്തിൽ നിന്ന് വേറിട്ടൊരു മണ്ണിലല്ല, ആ പാത്രം ഉണ്ടാക്കിയിരിക്കുന്ന മണ്ണിൽ ആ മൺപാത്രം സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? ആ മൺപാത്രം വേറെ സ്ഥലത്ത് മേശപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. കാരണം അതിനൊരു ആധാരമുണ്ട്, അത് ആധേയമാണ്, പരസ്പര സംബന്ധമുണ്ട്. പക്ഷെ മൺപാത്രം അതിലടങ്ങിയിരിക്കുന്ന മണ്ണിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? അത് അതിനോട് താതാത്മ്യമായിട്ടിരിക്കുന്നു, ഒരിക്കലും അതിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത രീതിയിലിരിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു. മണ്ണിന്റെ താതാത്മ്യതയിൽ പാത്രം സ്ഥിതി ചെയ്യുന്നു. താതാത്മ്യത എന്ന് പറയുമ്പോൾ വേർതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയും. അതുപോലെയാണ് ആത്മാവ് വിഷയങ്ങളെ അറിയുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണോ പാത്രം മണ്ണിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ പരസ്പര ബന്ധം വരുന്നില്ല, ദ്വൈതം വരുന്നില്ല. എങ്ങനെ പാത്രം വേറെ മണ്ണ് വേറെ, അങ്ങനെ വരുന്നില്ല. പക്ഷെ നമുക്ക് പറയാനും കഴിയും ആ പാത്രം അതിന്റെ ഉപാദാനമായിരിക്കുന്ന മണ്ണിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ, താതാത്മ്യത്തിൽ ഇരിക്കുന്നു, അവിടെ പരസ്പര ബന്ധമില്ല. അതുപോലെയാണ് ഇത് സർവത്തെ അറിയുന്നു എന്ന് പറയുന്നു. അറിയപ്പെടുന്നത് സർവവും അതിൽ താതാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു, അതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ സ്ഥിതി ചെയ്യുന്നു. അറിവിൽ നിന്നും അറിയപ്പെടുന്ന വിഷയങ്ങളെ വേർതിരിക്കാൻ വയ്യ, അതിൽ നിന്ന് അന്യമായിട്ട് അതിനെ വേർതിരിക്കാൻ വയ്യ. അഗ്നിയുടെ പ്രകാശത്തെ കാണും, കാണുന്ന അറിവിൽ നിന്ന് ആർക്കും ഒരിക്കലും എത്ര സമർത്ഥനായാലും ശരി അഗ്നിയെ വേർതിരിക്കാൻ പറ്റും. അഗ്നി ബാഹ്യമായിട്ടാണ് പ്രകാശിക്കുന്നത്, അതതിന്റെ ഇന്ധനത്തെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്, ഇന്ധനത്തെ ദഹിപ്പിക്കുന്നു. പക്ഷെ ആ വസ്തുവിനെ, ആ അഗ്നിയാകുന്ന പ്രകാശത്തെ അറിവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല, എത്ര സമർത്ഥനായാലും. അറിവിൽ നിന്ന് വേറിട്ട ഒരു അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? അറിയപ്പെടാത്ത അഗ്നി, അങ്ങനെ ഒന്നില്ല. അന്ധകാരമയമായ അഗ്നി അങ്ങനെ ഒന്നില്ല. ഒരിക്കലും അഗ്നിയെ അറിവിൽ നിന്ന് വേർതിരിക്കാൻ പറ്റും. പിന്നെ എന്തു പറയാൻ പറ്റും? അറിവിൽ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അറിവിന് വിഷയമായിരിക്കുന്നു, അറിയപ്പെടുന്നതായിരിക്കുന്നു, അറിവിൽ അത് സ്ഥിതി ചെയ്യുന്നു. വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ടെന്താണ്? അത് അറിവിൽ താതാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ അറിവിനത് ദഹിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അറിവ് വാസ്തവവും അത് അവാസ്തവുമാണ്. അവാസ്തവമായ വസ്തുക്കൾക്കാണ് അതെല്ലാം നടക്കുന്നത്, പരസ്പരം നാശ്യനാശക ഭാവമെല്ലാം വരുന്നതിലാണ്. ചൈതന്യത്തിൽ നിന്ന് അതിന് വേർതിരിക്കാൻ കഴിയാതെ ചൈതന്യത്തെ ആശ്രയിച്ചത് നിലനിൽക്കുന്നു. പക്ഷെ ചൈതന്യത്തിന് ഒരു ന്യൂനത വരുത്താൻ അതിന് സാധ്യമല്ല. അതുകൊണ്ട് ചൈതന്യം ഇതിനെല്ലാം പ്രകാശിപ്പിച്ചിരിക്കുമ്പോഴും അത് പൂർണ്ണതയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, അതിന്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് അതിനെ പ്രകാശിപ്പിക്കുന്നു. യജ്യോതിഷാൻ ജ്യോതിഹി ബ്രഹ്മ, സർവജ്യോതിസ്സുകൾക്കും അജ്ഞാതി ജ്യോതിസ്സുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ട് അത് സ്ഥിതി ചെയ്യുന്നു. അതിനെയൊന്നും ഇതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. അറിയുന്ന ഒരു വസ്തുക്കളെയും ആരും ഇതുവരെ അറിവിൽ നിന്നും വേർതിരിച്ചിട്ടില്ല. സങ്കല്പം സാധ്യമല്ലാത്ത തദേവ സത്യം, സർവത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രകാശം, ആത്മപ്രകാശം. ഏതൊരു ആത്മപ്രകാശത്തിലാണോ പ്രപഞ്ചം നിലനിൽക്കുന്നത് അത് സത്യം. സർവം തദ്വികാരം വാചാരംഭണം വികാരു നാമധേയം മാത്രം അനടതം ഇതര സർവന്തദ്വികാരം അനുഭിന്നമായി കണ്ടാലോ മൺപാത്രത്തെ മണ്ണിൽ നിന്നും ഭിന്നമായി കണ്ടാലോ പാത്രം ഉടയുന്നതാണ് നശിക്കുന്നതാണ് നമ്മൾ പറയും പാത്രം നശിച്ചുപോയി എന്തുകൊണ്ട് അതിനെ മണ്ണിൽ നിന്നും ഭിന്നമായി കാണുന്നു മണ്ണായി കണ്ടാലോ പാത്രം ഉടഞ്ഞ് നശിച്ചാലും മണ്ണ് നശിക്കുന്നില്ല മണ്ണായ സ്ഥിതി ഉടയുന്നതിന് മുമ്പും അത് മണ്ണായിരുന്നു ഉടഞ്ഞു കഴിഞ്ഞിട്ടും അത് മണ്ണ് തന്നെ അവിടെ ഏറ്റക്കുറച്ചിലൊന്നും സംഭവിച്ചില്ല ഇപ്പൊ പാത്രത്തിനെ പാത്രമായി കണ്ടാൽ വികാരം അനുദം അത് നശിക്കുന്നതാണ് ഉടഞ്ഞു പോകുന്നതാണ് അത് പാത്രം ആയിരിക്കുമ്പോഴും അതിനെ മണ്ണായി തന്നെ കണ്ടാൽ അത് നശിക്കുന്നതല്ല ആ ഭേദത്തെയാണ് ഇവിടെ പറയുന്നു മുമ്പ് പറഞ്ഞത് അഭേദ്യമായിരിക്കുന്നു വേർതിരിക്കാൻ വയ്യാത്തതായിരിക്കുന്നു മണ്ണായിരിക്കും മണ്ണിനെങ്ങനെ മണ്ണിൽ നിന്ന് വേർതിരിക്കും മണ്ണിനെ മണ്ണിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മൺപാത്രത്തെയും അതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല എന്നാണ് നമ്മൾ വേർതിരിച്ച് കാണുന്നു പറയുന്നു എന്താണ് പാത്രം ഉടഞ്ഞുപോയി നശിച്ചുപോയി എന്തുകൊണ്ട് ആ ഭേദബുദ്ധി അല്ലെങ്കിലോ അവിടെ അത് മണ്ണായി തന്നെ സ്ഥിതി ചെയ്യുന്നു അതിന് നശിക്കാൻ കഴിയുന്നില്ല വേർതിരിച്ച് കണ്ടാലോ സർവം തദ്വികാരം പാത്രങ്ങൾ പോലെയുള്ള വികാരങ്ങൾ വാചാരംഭണം കേവലം വാക്കിനാലംബനമാണ് എന്തോ വാക്കുകൊണ്ട് അങ്ങനെ പറയുന്ന ഒരു വസ്തു ഉണ്ടായിട്ടില്ല പാത്രമെന്ന് പറയുന്ന വേർതിരിച്ചൊരു വസ്തു ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാകാതിരുന്നിട്ടും വാക്ക് ഉണ്ടായതുപോലെ പറയുന്നു എന്നാണ് പാത്രം നശിച്ചുപോയി അതുകൊണ്ട് അത് കേവലം വസ്തു നിലനിൽക്കാത്തതും വാക്കിന് ആലംബനവുമാണ് അങ്ങനെ പറയും മുയൽക്കൊമ്പ് എന്ന് പറയുന്നു വസ്തുവില്ല പക്ഷെ വാക്കിനൊരു ആലംബനമുണ്ട് പറയാനൊന്നുണ്ട് ആകാശ കുസുമോ വസ്തുവില്ല വസ്തുശൂന്യമാണ് എന്നാലും വാക്കതിന് ആശ്രയിക്കുന്നുണ്ട് വാക്കിന് പറയാനൊന്നുണ്ട് അതിനാണ് സർവവികാരങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഉപാദാനത്തിൽ നിന്ന് വേറിട്ട് വസ്തുവില്ല പക്ഷെ വാക്കിന് പറയാനുണ്ട് വാചാരംഭണം വാക്കിനാലംബനമായിരിക്കുന്നു വികാരം ഇപ്പൊ വികാരങ്ങൾ കാര്യങ്ങൾ എന്ന് പറയുന്നത് കേവലം വാക്കിന്റെ ഒരു ആശ്രയം മാത്രമാണ് വസ്തുസത്തെ നാമധേയ മാത്രം ഇവരെ നാമം മാത്രമാണ് അതാണ് നാമരൂപമിതം സർവം എന്ന് പറയുന്നു പ്രപഞ്ചം നാമരൂപം എന്ന് പറയുന്നതാണ് അങ്ങനെ പറയുമ്പോഴും നമ്മൾ ചോദിക്കും നാമം രാമൻ ഒരു നാമം രാമൻ എന്ന് പറയാനൊരു വ്യക്തിയുണ്ടവിടെ കൃഷ്ണൻ എന്ന് പറയാനൊരു വ്യക്തിയുണ്ട് അപ്പോ നാമത്തിൽ നിന്ന് വേറിട്ട് വസ്തുണ്ടല്ലോ നാമത്തിൽ നിന്ന് വേറിട്ട് വസ്തു നിലനിൽക്കുമ്പോൾ എന്താണ് അവിടെ രൂപം അല്ലെങ്കിൽ നാമരൂപം മാത്രമാണ് നാമം മാത്രമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും പറയുന്നു വസ്തു എന്ന് പറയുന്നത് എന്താണെങ്കിൽ ഇവന് രൂപമാണ് മൺപാത്രം എന്ന് പറഞ്ഞു എന്താണ് ഒന്ന് നാമം മറ്റൊന്ന് പാത്രമെന്ന് പറയുന്നത് കേവലം രൂപം മാത്രമാണ് രൂപം എന്ന് പറഞ്ഞാൽ ഒരു ആകൃതി മാത്രമാണ് അതിന് സ്വന്തമായൊരു വസ്തു സത്തയില്ല അതുകൊണ്ട് അതേ വസ്തുവിനെ തന്നെയാണ് നിങ്ങൾ പറയുന്നത് മണ്ണ് അതേ വസ്തുവിനെ തന്നെ പറയും പഞ്ചഭൂതം തന്മാത്ര ഇങ്ങനെ ഓരോ വസ്തുവിനെയും നാമവും രൂപവും അല്ലാതെ വേറിട്ട് അവിടെ വസ്തുസത്തയില്ല അല്ല നാമമുണ്ട് പാത്രം രൂപമുണ്ട് പാത്രം എന്ന് പറയുന്ന രൂപമുണ്ടല്ലോ അത് കേവല രൂപമാണ് അതിന് വസ്തു എന്ന് പറയാൻ വയ്യ രൂപമുണ്ട് പക്ഷെ വസ്തുവല്ല എന്തുകൊണ്ട് വസ്തുവല്ല കാരണം അവിടെ പാത്രം എന്ന് പറയുന്നത് രൂപത്തിൽ നിന്ന് വേറിട്ട് വസ്തുവായി നിലനിൽക്കുന്നില്ല മറിച്ച് അത് മണ്ണ് എന്ന് പറയുന്ന വാക്കിന്റെ ആലംബനമാണ് അപ്പോ ആ പാത്രത്തെ അപേക്ഷിച്ച് നിലനിൽക്കുന്നത് മണ്ണാണ് അപേക്ഷികമാണ് പാത്രമാണ് പാത്രം ഒന്നിനെ അപേക്ഷിച്ച് നിലനിൽക്കുന്നില്ല കേവലം വാക്കിന് ആലംബനം മാത്രം. മണ്ണങ്ങനെയല്ല, പാത്രത്തെ അപേക്ഷിച്ച് നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? പാത്രത്തിന്റെ നാശത്തിലും മണ്ണ് നിലനിൽക്കുന്നു. അതോ പൃഥ്വി തത്വം പഞ്ചഭൂതത്തിന്, അതോ പൃഥ്വി തന്മാത്ര. അങ്ങനെ പിന്നിലേക്ക് പോയാലോ, ഇതിന്റെ ഓരോ രൂപങ്ങളും അതിന്റെ ഉപാദാനത്തെ ആശ്രയിച്ച് നിൽക്കുന്നു, ഒന്നിനും നിലനിൽപ്പില്ല എന്ന്. അതിനെല്ലാം കാരണമായിരിക്കുന്ന മായാശക്തി, അതുവരെ കേവലം നാമധേയം, നാമമാത്രം, വസ്തുവില്ല. അപ്പോൾ വസ്തുവിനെ സംബന്ധിച്ച് ചിന്തിച്ച് ചെന്നു കഴിഞ്ഞാൽ വസ്തുവില്ലായ്മയിൽ നിർവചിക്കാൻ കഴിയാത്ത അനുവചനീയമായ മായാതത്വത്തിലെത്തിച്ചേരും. അവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ വയ്യാത്ത രീതി മനസ്സ് നിൽക്കും. വ്യവഹാരത്തിലോ ശേഷിക്കുന്നത് നാമധേയം മാത്രം, നാമം മാത്രം. അതുകൊണ്ട് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാതെ വരുന്നതുകൊണ്ടാണ് അനർത്ഥം എന്ന് പറയുന്നത്. അനർത്ഥമാണ്. പിന്നിലേക്ക് ചെല്ലുമ്പോൾ നിർവചിക്കാൻ കഴിയത്തില്ല. പിന്നെ അതിന്റെ നിർവചനം എന്താണ്? നിർവചനമില്ലാത്തതെന്നാണ്. ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന വസ്തുക്കളെ നമ്മൾ നിർവചിക്കും. മൺപാത്രം, അതിനെ കുറിച്ച് പറയുന്നതാണ് കമ്പ് ഗിരീവാദിമാൻ ഘടഹ എന്ന് പറയും. അതിന് കഴുത്തുണ്ട്, വയറുണ്ട്, പ്രത്യേക ആകൃതിയുണ്ട്. അതാണ് അതിന്റെ നിർവചനം. ഞാൻ എന്റെ പിന്നിലേക്ക് പോയാൽ അത് എവിടെ നിന്നുണ്ടായി? പൃഥ്വി തത്വത്തിൽ നിന്നാണ്. അത് പൃഥ്വി തത്വമാണ്, ഗന്ധപതി, ഗന്ധഗുണമുള്ളതാണ്. അങ്ങനെ തന്നെ നിർവചിക്കും. എന്റെ പിന്നിലേക്ക് പോയി തന്മാത്രകൾ, തദേവ, ആ വസ്തു മാത്രമായിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഗുണം മാത്രമായിരിക്കുന്നതാണ് തന്മാത്ര. അതിന്റെ പിന്നിലേക്ക് പോയാലോ ഇതിനു കാരണമായിരിക്കുന്ന ശക്തി, അതന്നർത്ഥം. അത് നിർവചിക്കാൻ കഴിയും. സത്ത് അസത് രൂപത്തിലൊന്നും അതിനെ നിർവചിക്കാൻ കഴിയത്തില്ല. മായാശക്തി അനന്തം ഇതര സർവവും ആത്മഭിന്നമായിട്ടുള്ള സർവവും അതാണ്. ഇത്യേതം അർത്ഥം വിസ്തരേണ ഹേതുത പ്രതിപാദിതം. ഇതെല്ലാം മുമ്പ് വളരെ വിശദമായി ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. യുക്തിയുക്തമായി പല ഹേതുക്കളും മുമ്പ് പറഞ്ഞു. പ്രതിപാദം ഇപ്പോൾ എന്തെയ്യുന്നു? നിഗമനസ്ഥാനീയന മന്ത്രേണ, അതിന്റെ നിഗമനം, അതിന്റെ കൺക്ലൂഷൻ, അവസാന വാക്ക് ആണ് ഈ മന്ത്രങ്ങൾ. ഇത് അവസാനത്തെ മന്ത്രമാണത്. ഇതിനെ സംബന്ധിച്ച് അവസാനം പറയാനുള്ളതുമാണ്. പുനരുപസംഹരതി. സ്വ അനുഭവത്തിൽ പറയുകയാണ് ഉടേശി. ഇതിനെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ തന്നെ ഇന്ന് ശിഷ്യന്റെ ബോധനത്തിന് വേണ്ടി പറയുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ സ്വ അനുഭവത്തെ വെളിപ്പെടുത്തി പറയുന്നു. അതാണ് നിഗമനം എന്ന് പറയുന്നത്. അദ്വൈതത്തിന്റെ നിഗമനം എന്ന് പറയുന്നത് സ്വാനുഭവം. അതാണ് ഊഹാബോഹത്തിലെ അനുമാനത്തിന്റെ നിഗമനമല്ല അദ്വൈതത്തിന്റെ നിഗമനം.